ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമ്മാനുവേൽ, അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതം അരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 411037, സാലിസ്ബറി പാർക്ക്, മഹാരാഷ്ട്ര, ഇന്ത്യ. എന്നെ നേരിട്ട് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 8157940354355 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം രാഹാബ് എന്ന സ്ത്രീയെക്കുറിച്ചാണ്. സ്വർഗീയ ദാനങ്ങളാൽ ഇന്നും എന്നും യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപാദത്തിലേക്ക് അടിയങ്ങൾ വചന ധ്യാനവുമായി കടന്നുവരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ അങ്ങയെ തിരിച്ചറിയുവാൻ ഒരവസരം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും പൂർണമായ രീതിയിൽ ഞങ്ങൾക്ക് വിനിയോഗിക്കുവാൻ, അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെരിഹോവിനെ ഒറ്റ നോക്കുവാനയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. വണ്ടർ വുമൻ ഏറ്റവും പ്രശസ്തമായ അതിമാനുഷിക നായിക കഥാപാത്രമാണ്. 1941 ഓൾ സ്റ്റാർ കോമിക്സ് നമ്പർ 8 അരങ്ങേറ്റം കുറിച്ച ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വില്യം മൗൾട്ടൺ മാസ്റ്റൺ ആണ്. മാനവരാശിയെ രക്ഷിക്കാൻ സിയു സൃഷ്ടിച്ച വനിതാ പോരാളികളായ അമേസോണുകളുടെ ആസ്ഥാനമായ തെമിസീറ എന്ന മറഞ്ഞിരിക്കുന്ന ദ്വീപിൽ BC 3000 ഹിപ്പോളിറ്റ രാജ്ഞിക്ക് ജനിച്ച മകളായിട്ടാണ് ഡയാന അഥവാ വണ്ടർ വുമൺ ജനിച്ചത്. ഒരു മികച്ച വനിതാ നേതാവായി അവളെ സങ്കല്പിക്കുകയും അത്ഭുത ശക്തിയും സൗന്ദര്യവും ആകർഷണത്വവും കൊണ്ട് ലോകത്തെ ഭരിക്കേണ്ട തരത്തിലുള്ള സ്ത്രീ എന്ന നിലയിലുമാണ് ആ കഥാപാത്രം അവതരിപ്പിക്കപ്പെട്ടത്. ഈ കഥാപാത്രം കഴിഞ്ഞ 10 ആണ്ടുകളായി പ്രേക്ഷക ശ്രദ്ധയും വിമർശകരുടെ ശ്രദ്ധയും പിടിച്ചുപറ്റുകയും പുതിയ രൂപത്തിലും ഭാവത്തിലും പശ്ചാത്തലത്തിലും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ സ്ത്രീകൾക്ക് എപ്പോഴും സമൂഹത്തെ നയിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. ചരിത്രപരമായ മുന്നേറ്റങ്ങൾക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പ്രധാന സംഭാവനകൾ ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ ജീവിതത്തിൽ സ്ത്രീകളുടെ നേട്ടങ്ങൾ അപൂർവമായി മാത്രമേ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാറുള്ളൂ. വനിതകൾ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് നേതൃത്വ പാഠവും പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്ന അത്ഭുത വനിതകളായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഈ കാലത്തിന് വിപരീതമായി 100 ആണ്ടുകൾക്ക് മുമ്പ് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ അതിസാഹസിക പ്രവൃത്തി ചെയ്ത ഒരു വണ്ടർ വുമൺ ആയിരുന്നു രാഹാബ്. അവൾ ജീവിച്ചിരുന്നത് യെരിഹോ എന്ന പട്ടണത്തിൽ ആയിരുന്നു. വിഗ്രഹാരാധനയ്ക്കും ദുഷ്ടതയ്ക്കും തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊടുത്ത കനാന്യരുടെ ഒരു നഗരമായിരുന്നു യെരിഹോ. ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിൽ ഭൂമിയെ അശുദ്ധമാക്കുകയും ദൈവീക വഴികളെ വെറുക്കുവാനും ദൈവജനങ്ങളെ എതിർക്കുവാനും വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത് എന്ന് തോന്നിപ്പോകുന്ന ജീവിത ശൈലിയിൽ ആയിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോടുകൂടെ ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും. അമോര്യരുടെ അക്രമം ഇതുവരെയും തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനോട് പങ്കുവച്ച പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ ഞാൻ വായിച്ചത്. അമോര്യരുടെ പാപം അതിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ അമോര്യർ നശിപ്പിക്കപ്പെടും എന്ന ദൈവം അബ്രഹാമിനോട് നേരത്തെ അറിയിക്കുകയാണ്. അതായത് ദൈവീക വഴികൾക്ക് വിപരീതമായി ജീവിച്ചപ്പോൾ മനം തിരിയുവാനും മറ്റുള്ളവരെ കൊള്ളയടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ സാമൂഹിക ജീവിതം മാറ്റി മനുഷ്യത്വപരമായ ജീവിതശൈലി പിന്തുടരുവാൻ ദൈവം അവർക്ക് സമയം കൊടുക്കുകയായിരുന്നു. പക്ഷേ ദൈവനീതിയുടെ വഴികൾക്ക് വിപരീതമായി മനഃപൂർവമായി തന്നെ ജീവിക്കുവാൻ അവർ തീരുമാനിക്കുമെന്നത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവർ അവരുടെ ജീവിതശൈലി മാറ്റുവാൻ അനുവദിച്ച സമയം അതുവരെയും ആയിട്ടില്ല എന്ന കാര്യം അബ്രഹാമിനോട് നേരത്തെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 തലമുറകൾ കഴിഞ്ഞു. 4 തലമുറകൾക്ക് ശേഷം അബ്രഹാമിന്റെ സന്തതികൾ മിസ്രായീം ദേശത്ത് നിന്ന് അടിമ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അമോര്യരുടെയും മറ്റ് അനുബന്ധ ഗോത്ര വാസികളുടെയും ജീവിതശൈലിയിൽ മാറ്റമൊന്നും കണ്ടില്ല. പിന്നീട് ഇസ്രായേൽ മക്കളെ നയിച്ച മോശയോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണത്തിൽ ശ്വസിക്കുന്ന യാതൊന്നും ജീവനോടെ ശേഷിപ്പിക്കരുത് എന്നറിയിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യത്വരഹിതമായ ഏതൊരു ശൈലിയിൽ ജീവിക്കുന്നവരുമാകട്ടെ, അവർക്ക് സ്വയം തിരുത്തുവാനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവീക ജീവിതശൈലി തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഒരുക്കി രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാതെ സമാധാനം സൃഷ്ടിക്കാനാണ് ദൈവം ശ്രമിച്ചത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തങ്ങളുടെ കാട്ടാള സ്വഭാവശീലങ്ങൾ മാറ്റിയെടുക്കുവാൻ ആവശ്യത്തിന് സമയം, അതായത് 4 തലമുറകളുടെ ജീവിത സമയം ലഭിച്ച ഒരു ഗോത്രം കൂടിയായിരുന്നു അമോര്യർ. അമോര്യരുടെ ഒരു പ്രധാന നഗരമായിരുന്നു യെരിഹോ. ഈ നഗരത്തിനുള്ളിൽ ആണ് രാഹാബ് എന്ന വേശ്യ താമസിച്ചിരുന്നത്. അവളുടെ വീട് യെരിഹോ പട്ടണത്തിന്റെ കൂറ്റൻ സംരക്ഷണ മതിലിനോട് ചേർന്ന് ആയിരുന്നു. അവളൊരു സത്രക്കാരിയായിരുന്നു. അതിനാൽ അവൾക്ക് അതിഥികളെ സൽക്കരിക്കുക എന്നതായിരുന്നു വരുമാനമാർഗം. ഏതു തരത്തിലുള്ള സൽക്കാരങ്ങളും അവൾ അതിഥികൾക്കായി ഒരുക്കിയിരുന്നു. ചായം പൂശിയ ലിനൻ നിർമ്മിക്കുന്ന ജോലിയും അവൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം മേൽക്കൂരയിൽ ചണത്തണ്ടുകൾ അവൾ ഉണക്കി സംഭരിച്ചിരുന്നു. അവൾ ജീവിച്ചിരുന്ന ദുഷ്ടന്മാരായ ആളുകളുടെ സമൂഹത്തിൽ പോലും ആളുകൾ അവളെ അവഹേളിക്കുകയും തിരസ്കരിക്കുകയും ഒരു വേശ്യ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടിമകളായി ഇസ്രായേൽ ജീവിച്ചിരുന്ന മിസ്രായീം ദേശത്തു നിന്നും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ മിസ്രായീമിൽ വരുത്തിയ ബാധകളെക്കുറിച്ചും രാഹാബ് മനസ്സിലാക്കിയിരുന്നു. പുറപ്പാടിന് തൊട്ടു മുമ്പ് ഈജിപ്തുകാർ നേരിട്ട ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചും അവൾ കേട്ടിരുന്നു. അവരുടെ യാത്രയുടെ കഥയും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളും യെരിഹോയിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ഇസ്രായേലിയർ ഏതാനും മൈലുകൾ അകലെയായി കൂടാരം അടിച്ചിരുന്നതിനാൽ തങ്ങളുടെ ജീവനെ ഭയന്ന് കോട്ടയ്ക്കുള്ളിൽ തന്നെ ജീവിക്കുകയായിരുന്നു യെരിഹോവിലെ ജനങ്ങൾ. യോശുവ 2-ാം അധ്യായത്തിൽ നിന്നും ഈ ചരിത്രം നമുക്ക് വായിക്കാം. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്നും 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല, ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് തന്നെ അവർ പുറപ്പെട്ടു പോയി, എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല, വേഗത്തിൽ അവരുടെ പിന്നാലെ ചെലുവിൻ, എന്നാൽ അവരെ പിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീടിന്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. രാഹാബ് അപകടകരമായ ഒരു പ്രവൃത്തിയാണ് അന്ന് ചെയ്തത്, ഒരുപക്ഷെ രാജ്യദ്രോഹപരമായ കുറ്റകൃത്യം. രാഹാബ് യെരിഹോവിൽ താമസിച്ചുകൊണ്ട് ഇസ്രായേൽ ജനവുമായി സഖ്യത്തിലേർപ്പെട്ടു. അവൾ തന്റെ ജീവിതം അപകടത്തിലാക്കുകയായിരുന്നു. എന്താണ് അവളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? വാക്യം 9, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നുവെന്നും ഈ ദേശവാസികളെല്ലാവരും നിങ്ങളെ നിമിത്തം ഉരുകിപ്പോകുകയാണെന്നും ഞാൻ അറിയുന്നു എന്നവൾ പറഞ്ഞു. നിങ്ങൾ മിസ്രായീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള എല്ലാ അത്ഭുത കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഭയത്താൽ ഞങ്ങളുടെ ധൈര്യം കെട്ടുപോയി എന്ന് അവൾ അറിയിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഈ തിരിച്ചറിവാണ് അവൾക്ക് ഈ അപകടം നിറഞ്ഞതായിട്ടുള്ള തീരുമാനവും പ്രവൃത്തിയും എടുക്കുവാനും ചെയ്യുവാനുമുള്ള ധൈര്യം പകർന്നത്. 3 ഭൂഖണ്ഡങ്ങളുടെ പ്രധാന സംഗമ സ്ഥലമായിട്ടാണ് എരിഹോ സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്ത മതപശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവളുടെ സത്രത്തിൽ അഥവാ ഹോട്ടലിൽ താമസിക്കുകയും അവരുടെ പ്രത്യേക ആചാരങ്ങൾ അവൾ നിരീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിരുന്നാലും മറ്റു മതങ്ങളിലൊന്നുമില്ലാത്ത സ്നേഹവും കരുതലും ഉണ്ടായിരുന്ന ഇസ്രായേലിയുടെ ദൈവത്തെപ്പോലെ മറ്റാരും അവളെ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ചിട്ടില്ല. ഈജിപ്തിൽ അടിമകളായി ജീവിച്ചവർ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും ഒരു രാഷ്ട്രമായി അവർ രൂപപ്പെടുന്നതും അവർ അനുഭവിച്ച 100 അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെയും അവരുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ദൈവത്തെ സേവിക്കുവാൻ രാഹാബും ആഗ്രഹിച്ചു. എരിഹോയിൽ വരാനിരിക്കുന്ന ചില ന്യായവിധികളിൽ നിന്ന് അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ രാഹാബ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇസ്രായേലുകാരുടെ 2 ഒറ്റുകാർ അവളുടെ അടുക്കൽ വന്നപ്പോൾ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരമാണിതെന്ന് അവൾ വിശ്വസിച്ചു. അവൾ തന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. പ്രത്യാശ അവളിൽ നിറഞ്ഞു. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാമും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളാൽ ഉയർന്നു നിൽക്കണം. നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെക്കാൾ ഉയർന്നു നിൽക്കണം. തന്റെ രാജാവ് ഈ ഒറ്റുകാരെ ദ്രോഹിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്ന് രാഹാബ് മനസ്സിലാക്കിയപ്പോൾ അവൾ അവർക്ക് അനുയോജ്യമായ ഒരു ഒളിത്താവളം കണ്ടെത്തി. അവൾ അവരെ മേൽക്കൂരയിൽ കൊണ്ടുവന്ന് മേൽക്കൂരയിൽ അടുക്കി വെച്ചിരിക്കുന്ന ചണത്തണ്ടുകൾക്കിടയിൽ അവരെ ഒളിപ്പിച്ചു. ചണം ചെടിയുടെ നേർത്ത ഭാഗങ്ങൾ മൃദുവായ തുണി ഉണ്ടാക്കുവാനും ചെടിയുടെ പരുക്കൻ ഭാഗങ്ങൾ പിണച്ച് കയറുണ്ടാക്കുകയും ചെയ്യാം. അവളുടെ സമൂഹത്തിലെ പലരെ പോലെ രാഹാബിനും തുണിയുടെയും കയറിന്റെയും ഒരു ചെറിയ കുടുംബ വ്യാപാരം ഉണ്ടായിരുന്നിരിക്കാം. ചാരന്മാരെ അന്വേഷിക്കുവാൻ പടയാളികൾ പുറപ്പെട്ടപ്പോൾ നഗര കവാടങ്ങൾ പൂട്ടിയിരിക്കുകയായിരുന്നു. യോശുവയുടെ ചാരന്മാർക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗവും അവർ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. രക്ഷപ്പെടുമെന്നുള്ള ഒരു ആഗ്രഹവും അവർക്ക് അവശേഷിച്ചതുമില്ല. കനാനിയർ നഗരത്തിലും ഗ്രാമങ്ങളിലും അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 ഇസ്രായേലിയർക്കും ഒരു പുറംജാതീയ വേശിയുടെ വിടുതൽ, കരുതൽ, സംരക്ഷണം അതിൽ വിശ്വസിക്കേണ്ടി വന്നു. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും കർത്താവ് എളിമയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവൾ കള്ളം പറഞ്ഞാണ് സ്വന്തം രാജാവിന്റെ ഭടന്മാരെ വഴിതെറ്റിക്കുകയും അവരെ വഴിതിരിച്ചു വിടുകയും ചെയ്തത്. നുണ പറയുന്നത് എപ്പോഴും പാപമാണ്, പക്ഷേ അവളുടെ ഈ പ്രവൃത്തിയെ ബൈബിൾ മറച്ചുവെക്കുന്നില്ല. ഒരു അമാനുഷിക രീതികൾ കൽപ്പിച്ച് രാഹാബിനെ ഒരു വണ്ടർ വുമൺ ആക്കാമായിരുന്നു, ഒരു അത്ഭുത വനിതയാക്കാമായിരുന്നു, പക്ഷേ ബൈബിൾ രേഖ വിശ്വസ്തമാണ്. ദൈവജനത്തിന്റെ പരാജയങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് ബൈബിളിന്റെ ആധികാരികതയിൽ വിശ്വസിക്കുവാൻ സാധിക്കും. ദൈവം രാഹാബിനെ എങ്ങനെ അനുഗ്രഹിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം രാഹാബിൽ ഒരു തരത്തിലുള്ള നല്ല ഗുണങ്ങളും പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ദൈവവുമായുള്ള അവളുടെ അനുഭവത്തിൽ ദൈവീക വഴികൾ എത്ര വിശുദ്ധമാണെന്ന് അവൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അതായിരിക്കാം അവൾ കള്ളം പറഞ്ഞത്. നമ്മൾ ഒരു ചെറിയ കള്ളം പറയുന്നതും സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നത് പോലും ദൈവത്തിന്റെ മുമ്പിൽ കുലപാതക സമാനമായ പാപമായിട്ടാണ് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17:30. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു. അതായത് അറിവില്ലായ്മയുടെ കാലത്ത് അവൾ ചെയ്തു പോയത് ദൈവം ക്ഷമിക്കും. കാരണം കഠിനമായി ശിക്ഷിക്കുക എന്നതിലല്ല ദൈവം സന്തോഷിക്കുന്നത്. തന്റെ തെറ്റുകളെ തിരുത്തി മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അമോര്യർക്ക് ദൈവം മാനസാന്തരത്തിനുള്ള സമയം കൊടുത്തുവെങ്കിലും അവർ അത് പ്രയോജനപ്പെടുത്തിയില്ല. എന്നാൽ അവരിൽ നിന്ന് തന്നെയുള്ള റാഹാബ്, അവരുടെ സമൂഹത്തിൽ അനഭിമിതയായ ഈ സ്ത്രീ, തനിക്ക് കിട്ടിയ രക്ഷയുടെ അവസരം അവൾ തക്കത്തിൽ ഉപയോഗപ്പെടുത്തി. രാഹാബിനോട് ദൈവം ക്ഷമിച്ചു. കർത്താവ് അവളുടെ ആത്മാർത്ഥതയുള്ള ഹൃദയത്തിലേക്ക് നോക്കി. ചാരന്മാരെ രക്ഷിക്കുവാനുള്ള യജ്ഞത്തിൽ അവളുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിലുള്ള വിശ്വാസം അവൾ പ്രകടമാക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നോട് ദയ കാണിച്ചാൽ നീയും എന്റെ പിതാവിന്റെ ഭവനത്തോട് ദയ കാണിക്കുകയും എനിക്ക് യഥാർത്ഥ അടയാളം നൽകുകയും ചെയ്യണമെന്ന് കർത്താവിനെ കൊണ്ട് എന്നോട് സത്യം ചെയ്യുക എന്നവൾ ആ ഉറ്റുകാരോട് പറഞ്ഞു. രാഹാബ് തന്റെ സ്വന്തം രക്ഷയിൽ മാത്രമല്ല അവളുടെ കുടുംബത്തിന്റെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു. ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്നവരുടെ ഒരു സവിശേഷതയായിരിക്കണം അവനവന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ ഒറ്റുകാരുടെ ജീവൻ അവൾ ഭദ്രമാക്കി. അതേസമയം തന്നെ രാഹാബിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അവൾക്ക് ഒരു അടയാളവും നൽകി. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവർ ആകും. നിന്നോടുകൂടി വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. അതിനവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവർ കൊടുത്ത ആ ചുവപ്പ് ചരട് അവൾ കിളിവാതിൽക്കൽ കെട്ടി. അവൾ ജനലിലൂടെ ഒരു ചുവന്ന കയർ, ഒരു കടും ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. ഇസ്രായേൽ മക്കൾ എരിഹോ നഗരം കീഴടക്കാൻ വരുമ്പോൾ അവളുടെ ജനലിൽ ചുവന്ന കയർ തൂങ്ങിക്കിടന്നില്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ഈ ചുവന്ന കയർ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നറിയാമോ? ഒറ്റുകാരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ പുറത്ത് തെരുവിലേക്ക് പോകുന്നവന്റെ രക്തം അവന്റെ തലയിൽ തന്നെ ഇരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. വീട്ടിൽ നിന്നോടുകൂടെയുള്ളവൻ അവന്റെ കൈമേൽ വെച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലയിലായിരിക്കും. പാപത്തിനായുള്ള ക്രിസ്തുവിന്റെ ബലിയായി ഒഴുക്കിയ രക്തത്തെയാണ് ആ ചുവന്ന കയർ സൂചിപ്പിച്ചത്. ചുവന്ന കയറിൽ നാം മുറുകെ പിടിക്കുന്നതിലൂടെ, ആ രക്തത്തിന്റെ നീതിയിൽ, ശക്തിയിൽ ഒരടയാളമായി ആശ്രയിക്കുന്നതിലൂടെ, ഒരു രക്ഷകൻ തന്നെ വീണ്ടെടുക്കുമെന്ന വിശ്വാസത്തിലൂടെയാണ് നാം നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുന്നത്. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ച യോശുവയും സൈന്യവും എരിഹോവിൽ നിന്ന് രാഹാബിനെ, അവളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി അവളെ ഇസ്രായേലിലേക്ക് ചേർത്ത് ഇസ്രായേൽ ഒരാളായി അവൾ ജീവിക്കുവാൻ ഇടയായി. ആദം പാപം ചെയ്തു. നോഹ മദ്യപിച്ചു. അബ്രഹാം കള്ളം പറഞ്ഞു. യാക്കോബ് നുണയനായിരുന്നു. മോശയ്ക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. രാഹാബ് ഒരു വേശിയായിരുന്നു. നിത്യരാജ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരുടെ ഒരു നീണ്ട പട്ടിക തന്നെ ബൈബിളിൽ നിന്നുണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു നിൽക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒരു ഇസ്രായേലിനെ വിവാഹം കഴിക്കാനുള്ള അവകാശത്തോടെ രാഹാബ് പൂർണ്ണമായും ഇസ്രായേൽ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടു. അവളുടെ വംശാവലിയിൽ ദാവീദ് രാജാവും പിന്നീട് അതേ വംശാവലിയിൽ യേശുവും ജനിച്ചു. എന്തൊരു ജീവിതയാത്രയായിരുന്നു അത്! ദൈവത്തിൽ വിശ്വസിക്കുന്ന, അവന്റെ കൃപയെ അംഗീകരിക്കുന്ന ആരെയും ദൈവം സ്വീകരിക്കുമെന്ന് രാഹാബ് എന്ന വേശിയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഹാബിനെ പോലെയുള്ളവരുടെ ജീവിത ശൈലിയുള്ള പശ്ചാത്തലമുള്ള എരിഹോ നഗരം പ്രതീകവലിക്കുന്ന പാപജീവിതം നയിക്കുന്ന ഏതൊരാളോടും യാതൊരു ഉപാധികളുമില്ലാതെ ക്ഷമിക്കുവാനും അവരുടെ ജീവിത പശ്ചാത്തലം ശരിയായ ദിശയിലാക്കി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാനും നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാനും ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് ഉയർത്തുവാനും ദൈവത്തിന് സാധിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ സന്ദേശത്തിൽ നിന്നുള്ള ശുഭവാർത്ത. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയെ കണ്ടെത്തുവാനുള്ള വഴികൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയുടെ പാതകളെ അംഗീകരിക്കുവാൻ, അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.